ഓം ശാന്തി. 20/6/2026 പ്രഭാതമുരളി. മധുബാൻ. മധുരമായ കുട്ടികളെ, നിങ്ങളുടെ പക്കൽ അവിനാശി ജ്ഞാനരത്നങ്ങളുടെ അളവറ്റ ഖജനാക്കളുണ്ട്. നിങ്ങളത് ദാനം ചെയ്യൂ. നിങ്ങളുടെ വാതിൽക്കൽ നിന്ന് ആരും വെറും കൈയോടെ മടങ്ങിപ്പോകരുത്. ചോദ്യം: സർവസംബന്ധങ്ങളുടെയും സാക്കറീനായ ബാബ തന്റെ കുട്ടികൾക്ക് ഏത് ശ്രീമതമാണ് നൽകുന്നത്? ഉത്തരം: മധുരമായ കുട്ടികളെ, തന്റെ ബുദ്ധിയോഗം എല്ലാ വശത്തുനിന്നും അകറ്റി എന്നെ മാത്രം ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ലോകത്തിലുള്ള ഒരു വസ്തുവും മിത്രസംബന്ധികളൊന്നും തന്നെ ഓർമ്മ വരരുത്. കാരണം ഈ സമയം എല്ലാവരും ദുഃഖം നൽകുന്നവരാണ്. വിശ്വത്തിന്റെ അധികാരിയായി മാറണമെങ്കിൽ തീർച്ചയായും 63 ജന്മങ്ങളുടെ കർമ്മക്കണക്കുകളെയെല്ലാം ഇല്ലാതാക്കാനുള്ള പരിശ്രമം ചെയ്യണം. എല്ലാം മറന്ന് അശരീരിയാകൂ. അപ്പോൾ കണക്കുകളെല്ലാം ഇല്ലാതാകും. ബാബ എല്ലാ സംബന്ധങ്ങളുടെയും സാക്കറീനാണ്. ഓം ശാന്തി. ബാബ് ദാദ കുട്ടികളോട് ചോദിക്കുന്നു, ആരുടെ ഓർമ്മയിലാണ് ഇരിക്കുന്നത്? ബ്രാക്കറ്റിൽ ശിവബാബയുടെ. ഉച്ചത്തിൽ പറയണം, ശിവബാബയുടെ ഓർമ്മയിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ കുട്ടികളുടെ അഥവാ ആത്മാക്കളുടെ ബന്ധം ശിവബാബയോടൊപ്പമാണ്. നിങ്ങൾ ബ്രഹ്മബാബയിലൂടെ ശിവബാബയുടേതായി മാറുന്നു. കാരണം ഈ ബ്രഹ്മാവിലൂടെ തന്നെയാണ് ശിവബാബ നിങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ബ്രഹ്മാവിനെ ഇടയ്ക്കുള്ള ദല്ലാൾ അല്ലെങ്കിൽ മധ്യസ്ഥൻ എന്ന് പറയുന്നു. നിങ്ങൾക്ക് ദല്ലാളുമായി ഒരു ബന്ധവുമില്ല. ബ്രഹ്മാവ് ഇടയിലുള്ള മധ്യസ്ഥൻ മാത്രമാണ്. കൊടുക്കൽ വാങ്ങലിന്റെ കണക്കുകളെല്ലാം ബാബയുമായിട്ടായിരിക്കണം, ബ്രഹ്മാവുമായി അല്ല. ബ്രഹ്മാവിന്റെയും കൊടുക്കൽ വാങ്ങൽ ശിവബാബയുമായിട്ടാണ്. ബ്രഹ്മബാബയും ശിവബാബയോട് പറയുന്നു, ബാബ എന്റേതെല്ലാം അങ്ങയുടേതാണ്. നിങ്ങൾക്കൊരു നിശ്ചയമുള്ളത് ഞാൻ ആത്മാവാണ് എന്നാണ്. മറ്റൊരു നിശ്ചയമുള്ളത് നമ്മൾ ആത്മാക്കൾ പരംപിതാ പരമാത്മാവിൽ നിന്ന് സമ്പത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സാ വാചാ കർമ്മണയിലൂടെയും ശരീരം മനസ്സ് ധനത്തിലൂടെയും നമ്മൾ ശിവബാബയുടെ സഹയോഗികളായി മാറുന്നു. ഇതെല്ലാം ശിവബാബയ്ക്ക് അർപ്പിച്ചിരിക്കുകയാണ്. പിന്നീട് ശിവബാബ നിർദ്ദേശം നൽകുന്നു, ഇങ്ങനെയെല്ലാം ചെയ്യൂ. ഇതിനെയാണ് ശ്രീമതം എന്ന് പറയുന്നത്. ബാബ സ്വയം പറയുന്നു, ഞാൻ ഈ പഴയ ശരീരത്തിലാണ് പ്രവേശിക്കുന്നത്. ബ്രഹ്മാവ് പോലും പതീതത്തിൽ നിന്നും പാവനമാകുകയാണ്. ഇതാരാണ് പറഞ്ഞത്? ശിവബാബ. ബ്രഹ്മാവും പാവനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മാവുമായും ശിവബാബയ്ക്ക് കണക്കുകളുണ്ട്. ബ്രഹ്മാവിന് ആരുമായിട്ടും കണക്കും കാര്യങ്ങളും ഇല്ല. നിങ്ങൾ കത്തെഴുതാറുണ്ട്, ശിവബാബ കെയർ ഓഫ് ബ്രഹ്മബാബ എന്ന്. എന്നാൽ മായ നിരന്തരം ഓർമ്മിക്കാൻ അനുവദിക്കില്ല. ബുദ്ധിയോഗം ഇടയ്ക്കിടയ്ക്ക് വേർപെടുത്തുന്നു. അഥവാ ഈ പുരുഷാർത്ഥം പക്ക ആക്കുകയാണെങ്കിൽ മറ്റെല്ലാം മറന്നുപോകും. ശരീരം പോലും മറന്നുപോകും. ഈ ശരീരമുണ്ടെങ്കിലും ആത്മാവിന് മറ്റെല്ലാ വസ്തുക്കളോടും വെറുപ്പുണ്ടായിരിക്കും. ഈ അവസ്ഥ വർദ്ധിപ്പിക്കാനുള്ള അഭ്യാസം ചെയ്യണം. അവസാനം നമുക്ക് നമ്മുടെ ശരീരം പോലും ഓർമ്മ വരരുത്. ബാബ പറയുന്നു, സ്വയത്തെ അശരീരി ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനായ എന്നെ ഓർമ്മിക്കൂ. ബാബ സദാ അശരീരിയാണ്. നിങ്ങളും അശരീരിയായിരുന്നു. പിന്നീട് നിങ്ങൾ പാർട്ട് അഭിനയിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും പാർട്ട് അഭിനയിക്കണം. ഇത് പരിശ്രമമാണ്. വിശ്വത്തിന്റെ അധികാരിയായി മാറുക എന്നത് ചെറിയ കാര്യമാണോ? മനുഷ്യനു മാത്രമാണ് വിശ്വത്തിന്റെ അധികാരിയായി മാറാൻ സാധിക്കുന്നത്. ഈ ദേവതകളും മനുഷ്യരാണ്. എന്നാൽ അവരെ ദൈവിക ഗുണങ്ങളുള്ള ദേവതകളെന്നാണ് പറയുന്നത്. ലക്ഷ്മി നാരായണൻ വിശ്വത്തിന്റെ അധികാരികളായിരുന്നു. അവർക്കും അവരുടെ കുട്ടികൾ ഉണ്ടായിരിക്കും. അവരുടെ കുട്ടികൾ മാത്രമേ അവരെ അമ്മയും അച്ഛനുമെന്ന് അംഗീകരിക്കുകയുള്ളൂ. എന്നാൽ ഇന്നത്തെ കാലത്ത് മനുഷ്യർ അന്ധവിശ്വാസത്താൽ ഈ ലക്ഷ്മി നാരായണനെ അങ്ങ് തന്നെയാണ് മാതാവും പിതാവും എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഈ മഹിമ ശിവബാബയുടേതാണ്. ദേവതകളുടെ മഹിമ പാടുന്നത് അങ്ങ് സർവഗുണസമ്പന്നൻ എന്നെല്ലാമാണ്. പക്ഷേ അവരെ എന്തുകൊണ്ടാണ് പൂജിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ ഇങ്ങനെയുള്ള മഹിമയൊന്നും അങ്ങ് തന്നെയാണ് മാതാവും പിതാവുമെന്ന് നിങ്ങൾ പാടില്ല. ശരിയാണ്, നിങ്ങൾക്കറിയാം ശിവബാബ നിരാകാരനായ പരമപിത പരമാത്മാവാണ്. പരമാത്മാവിൽ നിന്ന് തന്നെയാണ് അളവറ്റ സുഖം ലഭിക്കുന്നത്. പിന്നെയുള്ള സംബന്ധികളിൽ നിന്നെല്ലാം ദുഃഖമാണ് ലഭിക്കുന്നത്. ബാബയാകുന്ന സാക്കറിനിൽ നിന്നാണ് സർവസംബന്ധത്തിന്റെയും രസം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, അച്ഛൻ, അമ്മാവൻ, ചെറിയച്ഛൻ അങ്ങനെ എല്ലാവരിൽ നിന്നും ബുദ്ധിയോഗം മാറ്റി ബാബയെ മാത്രം ഓർമ്മിക്കൂ. നിങ്ങൾ പാടുന്നുമുണ്ട് ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനെ. സർവരുടെയും സദ്ഗതി ദാതാവ് ഒന്നു മാത്രമാണ്, നമ്മുടെയെല്ലാം അച്ഛനാണ്. ലൗകിക അച്ഛനിൽ നിന്ന് പോലും ദുഃഖം ലഭിക്കുന്നു. പിന്നെ ടീച്ചർ ആർക്കും ദുഃഖം കൊടുക്കുന്നില്ല. ടീച്ചറിൽ നിന്ന് പഠിക്കുന്നതിലൂടെ നിങ്ങൾ ശരീര നിർവഹണത്തിന് വേണ്ടി എല്ലാം ചെയ്യുന്നു. പല വിദ്യകളും പഠിപ്പിക്കുന്നവരുമുണ്ട്. അവരെല്ലാം അല്പകാലത്തേക്ക് വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്. ഭക്തിയിലും പാടുന്നത് ഒരു രാമന്റെ അഥവാ പരമപിത പരമാത്മാവിന്റെ മഹിമയാണ്. ബാബയെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. വാസ്തവത്തിൽ ഭക്തിയും ഒന്നിന്റെ മാത്രമാണ് ചെയ്യേണ്ടത്. ബാബ മാത്രമാണ് നിങ്ങളെ പൂജ്യരാക്കി മാറ്റുന്നത്. നിങ്ങൾ ആദ്യമാദ്യം ശിവബാബയെയാണ് പൂജിച്ചിരുന്നത്. അതിനെ സതോപ്രധാന ഭക്തിയെന്നാണ് പറയുന്നത്. പിന്നീട് ആത്മാവും സതോപ്രധാനത്തിൽ നിന്നും സതോ രജോ തമോ ആയി മാറുന്നു. നമ്മൾ പൂജാരികളായി മാറുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ ആദ്യം ഒരേ ഒരു ശിവനെയാണ് പൂജിക്കുന്നത്. പിന്നീടാണ് കലകളെല്ലാം കുറയുന്നത്. ഭക്തിയും സതോപ്രധാനത്തിൽ നിന്നും സതോ രജോ തമോ ആയി മാറുന്നു. മുഴുവൻ ഡ്രാമയും നിങ്ങളെ ആധാരമാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 84 ജന്മം പൂർണമായും എടുക്കുന്നവരാണ് സ്വയം പൂജ്യരും പൂജാരിയുമായി മാറുന്നത്. അവരുടെയാണ് കഥ. അവർക്ക് തന്നെയാണ് ബാബ പറഞ്ഞുകൊടുക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് 84 ജന്മങ്ങൾ എടുത്തത് എന്ന്. സൃഷ്ടിചക്രത്തിലുള്ള കണക്ക് അവരുടേതാണ്. ആദ്യമാദ്യം പൂജ്യരായ ദേവീ ദേവതകൾ തന്നെയാണ് പൂജാരിയായും മാറുന്നത്. ബാബ പറയുന്നു, ഞാൻ കൽപ്പകൽപ്പം വന്ന് നിങ്ങളെ പഠിപ്പിച്ച് ദേവീ ദേവതാ ധർമ്മം സ്ഥാപിക്കുന്നു, രാജയോഗം പഠിപ്പിക്കുന്നു. ഗീതയിൽ തെറ്റായിയാണ് കൃഷ്ണ ഭഗവാനു വാച എന്നെഴുതിയിട്ടുള്ളത്. ഭഗവാൻ ഒന്നു മാത്രമാണ്. തൂണിലും തുരുമ്പിലും ഓരോ കണത്തിലും പരമാത്മാവുണ്ടെന്ന് മനുഷ്യർ പറയുന്നു. എന്നാൽ അങ്ങനെ ഉണ്ടാകില്ല. ഭഗവാന്റെ മഹിമ അപരം അപാരമാണ്. പറയുന്നു, അല്ലയോ ബാബ, അങ്ങയുടെ ഗതിയും മതവും വേറിട്ടതാണ്. അർത്ഥം, അങ്ങയുടെ ശ്രീമതം വളരെ വേറിട്ടതാണ്. ബാബയെ പറയുന്നത് തന്നെ ഗതി സദ്ഗതി ദാതാവെന്നും പരംപിത പരമാത്മാവ് എന്നും ആണ്. അപ്പോൾ ബുദ്ധി മുകളിലേക്കാണ് പോകുന്നത്. ദുഃഖത്തിന്റെ സമയത്ത് ബാബയെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. അഥവാ ബുദ്ധിയിൽ രാമനും സീതയുമാണെങ്കിൽ മുഴുവൻ രാമായണവും ബുദ്ധിയിലേക്ക് വരും. നിങ്ങൾ വിളിക്കുന്നത് തന്നെ ഒരു ബാബയെയാണ്. ഒരു ബാബയോടല്ലാതെ സാകാരത്തിലെ മനുഷ്യരുമായോ ആകാരത്തിലുള്ള ദേവതകളോടുമോ ബുദ്ധിയോഗം വയ്ക്കരുത്. പതീത പാവനൻ ഒരു ബാബയാണ്. ഏത് സത്സംഗത്തിൽ പോയാലും ഇത് തന്നെയാണ് പാടുന്നത്. പതീത പാവന സീതാറാം, അർത്ഥമൊന്നും അറിയില്ല. ഇതെല്ലാം ഭക്തിമാർഗത്തിലെ മഹിമയാണ്. എല്ലാവരും രാവണന്റെ ജയിലിലാണ്. ഭക്തിമാർഗത്തിൽ ഒരുപാട് അലയുന്നു. ഇവിടെ അലയുന്നതിന്റെ കാര്യമില്ല. ബാബ മനസ്സിലാക്കി തരുന്നു, കുട്ടികൾ എല്ലാ പോയിന്റുകളും നല്ല രീതിയിൽ ധാരണ ചെയ്യണം. പഠിപ്പ് കൃത്യമായി പഠിക്കണം. അഥവാ എന്തെങ്കിലും കാരണത്താൽ രാവിലെ വരാൻ സാധിച്ചില്ലെങ്കിൽ ഉച്ച സമയത്ത് വരണം. ആരെയും ബുദ്ധിമുട്ടിക്കരുത്. മുഴുവൻ ദിവസവും ഉണ്ട്. ഏതെങ്കിലും സമയത്ത് പോയി പഠിക്കണം. ഈ കുട്ടികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ സേവനത്തിനുണ്ട്. മുഴുവൻ ദിവസവും സേവനത്തിന്റെ സ്റ്റേഷൻ തുറന്നിരിക്കുകയാണ്. ആര് വരികയാണെങ്കിലും അവർക്ക് വഴി പറഞ്ഞു കൊടുക്കണം. ആദ്യം പറഞ്ഞുകൊടുക്കൂ. ചിന്തിച്ചു നോക്കണം. നിങ്ങൾക്ക് രണ്ടച്ഛന്മാരുണ്ട്. ദുഃഖത്തിൽ പാരലൗകിക അച്ഛനെ ഓർമ്മിക്കാറില്ലേ? ഇപ്പോൾ ശിവബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. മരണത്തിന് മുന്നിൽ നിൽക്കുകയാണ്. ഇത് കൽപ്പം മുൻപത്തെ അതേ മഹാഭാരത യുദ്ധമാണ്. വലിയ കോടിപ്പതികളും ലക്ഷപ്പതികളുമെല്ലാം വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാൽ അതൊന്നും അവശേഷിക്കില്ല. എല്ലാം തകർന്നു പോകും. മനുഷ്യർ കലിയുഗത്തിന്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിനെയാണ് ഘോര അന്ധകാരമെന്ന് പറയുന്നത്. ചിലരുടെ അടുത്ത് പൈസയുണ്ടെങ്കിൽ കെട്ടിടമുണ്ടാക്കട്ടെ എന്ന് ചോദിക്കുന്നു. ബാബ പറയുന്നു, പൈസയുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളൂ. പിന്നീട് ഗീതാ പാഠശാലയ്ക്കുള്ള സൌകര്യവും ഒരുക്കൂ. നിങ്ങളുടെ വാതുക്കൽ ആര് വന്നാലും അവരെ തികച്ചും വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്ന തരത്തിലുള്ള ഭിക്ഷ നൽകൂ. നിങ്ങളുടെ അടുത്ത് അളവറ്റ ജ്ഞാനമാകുന്ന ധനമുണ്ട്. ഇത്രയും ധനം ആരുടെ പക്കലുമില്ല. ഒരുപാട് ജ്ഞാനരത്നങ്ങൾ ബുദ്ധിയിൽ നിറഞ്ഞിരിക്കുന്നവരാണ് ഏറ്റവും ധനവാൻ. ആര് വന്നാലും നിങ്ങൾ അവരുടെ സഞ്ചി നിറയ്ക്കൂ. നിങ്ങളുടെ അടുത്ത് അത്രയ്ക്കും ഖജനാവുണ്ട്. ഈ ബോർഡ് വയ്ക്കൂ, വരൂ. നിങ്ങൾക്ക് സദാ സുഖം നിറഞ്ഞ സ്വർഗത്തിന്റെ സമ്പത്ത് പ്രാപ്തമാക്കാനുള്ള വഴി ഞങ്ങൾ പറഞ്ഞു തരാം. എന്നാൽ കുട്ടികളിൽ ഈ ലഹരിയില്ല. ഇവിടെ ഇരിക്കുമ്പോൾ ലഹരിയുണ്ട്. പിന്നീട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മറന്നുപോകുന്നു. താൽപര്യമുണ്ടായിരിക്കണം. ആര് വന്നാലും അവർക്ക് വഴി പറഞ്ഞുകൊടുത്ത് അവരുടെ തോണി അക്കരെ എത്തിക്കണം. നിങ്ങളുടെ അടുക്കൽ വളരെ ഉയർന്ന ധനമുണ്ട്. ഭിക്ഷക്കാർ വന്നാലും ലക്ഷാധിപതികൾ വന്നാലും നിങ്ങൾ അവർക്കും ഒരുപാട് രത്നങ്ങൾ നൽകണം. ബാബ ഇവിടെ ലഹരി വർദ്ധിപ്പിക്കുന്നു. പിന്നീട് സോഡാവെള്ളം പോലെയായി മാറുന്നു. അവിനാശിയായ ജ്ഞാനരത്നങ്ങളാൽ ബാബ നിങ്ങളുടെ സഞ്ചി നിറയ്ക്കുകയാണ്. എന്നാൽ സംഖ്യാക്രമമനുസരിച്ചാണ്. ഭാഗ്യത്തിലുണ്ടെങ്കിൽ പൂർണ്ണ രീതിയിൽ ധാരണ ചെയ്യും. ബാബ പറയുന്നു, നിരന്തരം ഓർമ്മയിലിരിക്കാൻ ശ്രമിക്കൂ. സെന്ററിൽ ചെന്ന് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കണം എന്നല്ല. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും എത്ര സമയം ലഭിച്ചാലും ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. കൈകൊണ്ട് കർമ്മം ചെയ്തും ഹൃദയം, അതായത് ബുദ്ധിയുടെ ഓർമ്മ ബാബയോടൊപ്പമായിരിക്കണം. ബാബയുടെ ഓർമ്മയിലൂടെ നിങ്ങളുടെ വളരെയധികം മംഗളമുണ്ടാകും. 21 ജന്മത്തേക്ക് വേണ്ടി നിങ്ങൾ ധനവാനായി മാറുന്നു. പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നു. ഭാരതം സ്വർഗമായിരുന്നു, ഇപ്പോൾ നരകമാണ്. ഇപ്പോൾ ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ ആത്മാക്കൾ സതോപ്രധാനമാകും. ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ ലഹരി ഉണ്ടായിരിക്കും. നമ്മളെപ്പോലെ ധനവാന്മാർ ഈ സൃഷ്ടിയിൽ മറ്റാരുമില്ല. ബാബയുടെ ഓർമ്മ തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ ധനം എവിടെ നിന്ന് ലഭിക്കാനാണ്? സ്വർഗത്തിൽ നിങ്ങൾ കുട്ടികൾക്ക് അളവറ്റ സുഖം ലഭിക്കുന്നു. ശാസ്ത്രങ്ങളിൽ എത്ര കെട്ടുകഥകളാണ് എഴുതിയിട്ടുള്ളത്. പാടാറുണ്ട് രാമൻ തന്നെ രാജാവ്, രാമൻ തന്നെ പ്രജ. ഇത് ധാർമ്മികതയുടെ ബലമാണ്. പിന്നീട് പറയുന്നു, രാമന്റെ സീതയെ അപഹരിച്ചു, വാനരന്മാരുടെ സേനയെ ആശ്രയിച്ചു. ആദ്യം സ്വയം വായിച്ചിരുന്നുവെങ്കിലും ഒന്നും മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പോൾ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു. എത്ര അത്ഭുതകരമായ കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ബാബ പറയുന്നു, എനിക്ക് പ്രകൃതിയുടെ ആധാരം എടുക്കേണ്ടി വരുന്നു. ത്രിമൂർത്തികളിലും ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ശങ്കരനെയും കാണിക്കുന്നുണ്ട്. എന്നാൽ വിഷ്ണു ആരാണെന്നോ എവിടെ വസിക്കുന്നു എന്നുപോലും മനസ്സിലാക്കുന്നില്ല. വിഷ്ണുവിന്റെ ക്ഷേത്രം നരനാരായണന്റെ ക്ഷേത്രമെന്നാണ് പറയുന്നത്. എന്നാൽ അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല. സത്യയുഗത്തിൽ രാജ്യം ഭരിക്കുന്ന വിഷ്ണുവിന്റെ രണ്ട് രൂപങ്ങളാണ് ലക്ഷ്മി നാരായണൻ. ഇപ്പോൾ നിങ്ങൾ മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുകയാണ്. ഇവർ ബ്രഹ്മാകുമാരനും ബ്രഹ്മാകുമാരിയുമാണെന്ന് ആര് വന്നാലും പറയൂ. അതിനാൽ പ്രജാപിത ബ്രഹ്മാവ് എല്ലാവരുടെയും അച്ഛനായി. ഒരുപാട് പ്രജകളുണ്ട്, പേര് കേട്ടിട്ടുണ്ടല്ലോ. ഭഗവാൻ ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണരെ രചിച്ചു. ബാബ തീർച്ചയായും കുട്ടികൾക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടാകുമല്ലോ. നിങ്ങൾ കുട്ടികളെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. നിങ്ങൾ ശിവബാബയിൽ നിന്നും സമ്പത്ത് പ്രാപ്തമാക്കുന്നു. ഒന്ന് ലൗകിക അച്ഛൻ, മറ്റൊന്ന് പാരലൗകിക അച്ഛൻ. ഇപ്പോൾ നിങ്ങൾക്ക് അലൗകിക അച്ഛനെ ലഭിച്ചു കഴിഞ്ഞു. ബ്രഹ്മബാബ വജ്രവ്യാപാരിയായിരുന്നു. ബ്രഹ്മബാബയ്ക്ക് ഒന്നും അറിയില്ല. ബ്രഹ്മബാബയുടെ ഒരുപാട് ജന്മങ്ങളുടെ അന്തിമ ജന്മത്തിന്റെയും അവസാനമാണ് ബാബ പ്രവേശിക്കുന്നത്. വാനപ്രസ്ഥിയാകാനുള്ള ആചാരവും ഭാരതത്തിലാണ് ഉള്ളത്. 60 വയസ്സിന് ശേഷം ഗുരുവിന്റെ അടുത്തേക്ക് പോകുന്നു. ബാബ ബ്രഹ്മാവിൽ പ്രവേശിച്ചു പറയുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകണം. മുക്തി എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ മുക്തിയെ ആർക്കും അറിയില്ല. ആർക്കും ബ്രഹ്മത്തിൽ പോയി ലയിക്കാനും സാധിക്കില്ല. ഈ സൃഷ്ടിചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാവർക്കും പാട്ട് അഭിനയിക്കുക തന്നെ വേണം. പറയുന്നു, ലോകത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ആവർത്തിക്കുന്നു. ഈ അനാദിയായ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. 84 ജന്മങ്ങളുടെ പാർട്ട് നിങ്ങൾ അഭിനയിക്കുക തന്നെ വേണം. ഇവിടെ ജ്ഞാനത്തിന്റെ നൃത്തമാണ് ഉണ്ടാകുന്നത്. മനുഷ്യർ ശങ്കരൻ ഉടുക്ക് കൊട്ടുന്നതായി കാണിക്കാറുണ്ട്. സൂക്ഷ്മവദനത്തിലുള്ള ശങ്കരൻ വന്ന് എങ്ങനെ ഉടുക്ക് കൊട്ടാനാണ്? ബാബ മനസ്സിലാക്കി തരുന്നു, നിങ്ങൾ കുരങ്ങിന് സമാനമായിരുന്നു. അതിനാൽ നിങ്ങൾ കുരങ്ങന്മാരുടെ സേനയുടെ സഹയോഗമെടുത്തു. നിങ്ങളുടെ മുന്നിൽ ബാബ ജ്ഞാനത്തിന്റെ ഉടുക്ക് കൊട്ടുകയാണ്. നിങ്ങൾക്ക് ജ്ഞാനം നൽകുന്നു. ഇപ്പോൾ നിങ്ങളുടെ മുഖവും സ്വഭാവവും രണ്ടിലും മാറ്റം കൊണ്ടുവരികയാണ്. കാമചിത്തയിലിരുന്ന് നിങ്ങൾ തമോ പ്രധാനമായിരിക്കുന്നു. ബാബ വീണ്ടും നിങ്ങളെ ജ്ഞാനചിതയിലിരുത്തി മുഖവും സ്വഭാവവും രണ്ടും പരിവർത്തനപ്പെടുത്തി തമോ പ്രധാനത്തിൽ നിന്നും സുന്ദരമാക്കുകയാണ്. ഇവിടെ ബാബ എത്ര ലഹരിയാണ് വർദ്ധിപ്പിക്കുന്നത്! ലഹരി എന്തുകൊണ്ടാണ് പിന്നെ അപ്രത്യക്ഷമാകുന്നത്? ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: 1. ബാബ നൽകിയിട്ടുള്ള അളവറ്റ ജ്ഞാനധനം ധാരണ ചെയ്ത് സ്വയം ധനവാനായി മാറുകയും ഒപ്പം എല്ലാവർക്കും ദാനം ചെയ്യുകയും ചെയ്യണം. ആരെല്ലാം വരുന്നുവോ അവരുടെ സഞ്ചി നിറയ്ക്കണം. രണ്ട്, ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് മംഗളം ഉണ്ടാകുന്നത്. അതിനാൽ എത്രത്തോളം സാധിക്കുന്നുവോ നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ബാബയുടെ ഓർമ്മയിൽ കഴിയണം. സർവസംബന്ധങ്ങളുടെയും രസം ഒരു ബാബയിൽ നിന്ന് തന്നെ എടുക്കണം. വരദാനം സദാ ബിസിയായിരിക്കുന്നതിനുള്ള വിധികളിലൂടെ വ്യർത്ഥ സങ്കല്പങ്ങളുടെ കംപ്ലൈന്റുകളെ സമാപ്തമാക്കുന്ന സമ്പൂർണ്ണ കർമാതീതരായി ഭവിക്കട്ടെ. സമ്പൂർണ്ണ കർമാതീതരായി മാറുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് വ്യർത്ഥ സങ്കല്പങ്ങളുടെ കൊടുങ്കാറ്റ് തന്നെയാണ്. ഈ വ്യർത്ഥ സങ്കല്പങ്ങളുടെ പരാതികളെ സമാപ്തമാക്കാനായി മനസ്സിനെ എല്ലാ സമയത്തും ബിസിയാക്കി വെക്കണം. സമയം ബുക്ക് ചെയ്ത് നന്നായി ഉപയോഗിക്കാനുള്ള മാർഗങ്ങൾ പഠിച്ചുവെക്കൂ. മുഴുവൻ ദിവസത്തിലും മനസ്സിനെ എവിടെയൊക്കെ ബിസിയാക്കി വെക്കണം എന്നതിന് പ്രോഗ്രാമുകൾ ഉണ്ടാക്കൂ. ദിവസവും തന്റെ മനസ്സിനെ നാല് കാര്യങ്ങളിൽ ബിസിയാക്കി വെക്കൂ. മിലനം, അതായത് ആത്മീയ സേവനം. രണ്ട്, വർണ്ണനം, അതായത് സേവനം. മൂന്ന്, മഗ്നം. നാല്, ലഗൻ, അതായത് സ്നേഹത്തിൽ മുഴുകുക. ഇതിലൂടെ സമയം സഫലമാകും, ഒപ്പം വ്യർത്ഥങ്ങളുടെ കംപ്ലൈന്റ് സമാപ്തമാകുകയും ചെയ്യും. സ്ലോഗൻ: സഫലതയെ പരമാത്മാവിൽ നിന്ന് ലഭിച്ച ജന്മസിദ്ധ അധികാരമെന്ന് മനസ്സിലാക്കുന്നവർക്ക് തന്നെയാണ് സദാ പ്രസന്ന ചിത്തരായി ഇരിക്കാൻ കഴിയുക. അവ്യക്ത സൂചന: സദാഹർഷിതമായി ഇരിക്കുന്നതിനായി തന്റെ സ്വഭാവം സരളമാക്കി മാറ്റൂ, സഹനശീലരായി മാറൂ. സ്വഭാവത്തിൽ സരളത കൊണ്ടുവരുന്നതിനായി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തന്റെ സ്ഥിതി പ്രശംസയുടെ ആധാരത്തിൽ നിൽക്കുന്നത് ആകരുത്. പല കുട്ടികളും സേവനത്തിന്റെ ഫലം ലഭിക്കണമെന്ന ആഗ്രഹം കുറച്ചധികമായി വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും പ്രശംസ ലഭിച്ചില്ലെങ്കിൽ സ്ഥിതി ഇളകാൻ തുടങ്ങുന്നു. നിന്ന ലഭിക്കുമ്പോൾ ആകെ അനാഥരെ പോലെ നിൽക്കുന്നു. തന്റെ അവസ്ഥ ഉപേക്ഷിച്ച് ധനവാനായ ബാബയെയും മറന്നുപോകുന്നു. അതിനാൽ സ്വന്തം സ്ഥിതി പ്രശംസയുടെ ആധാരത്തിൽ ഇളകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഓം ശാന്തി.